യുദ്ധം കാണുന്നവരും കഥ പറയുന്നവരും മുൻ MBയും മാധ്യമ നിരൂപകനും നിയമജ്ഞനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എഴുതിയ ലേഖനം. യുദ്ധമായാൽ വിവരണം വേണം. ധൃതരാഷ്ട്രർക്ക് സഞ്ജയൻ എന്നതുപോലെയാണ് ആധുനിക ലോകത്തിന് യുദ്ധലേഖകർ. വ്യാസൻ നൽകിയ ദിവ്യ ദൃഷ്ടിയിലാണ് കൺമുന്നിൽ നടക്കുന്നതുപോലെ മഹാഭാരത യുദ്ധത്തിന്റെ വർണ്ണനയും വിവരണവുമുണ്ടായത്. ദിവ്യദൃഷ്ടിയുടെ അഭാവത്തിൽ യുദ്ധഭൂമിയിൽ നിൽക്കുകയും സൈന്യത്തോടൊപ്പം സാഹസികമായി സഞ്ചരിക്കുകയും ചെയ്യുന്നവരാണ് ആധുനിക കാലത്തെ യുദ്ധ ലേഖകർ. ഇംഗ്ലീഷിൽ അവർ വാർ കറസ്പോണ്ടൻസ് എന്നറിയപ്പെടുന്നു. ഏണസ്റ്റ് ഹെമിംഗ്വേ, ജോൺ സ്റ്റീൻബെക്ക്, ജോൺ ഡോസ് പാസോസ്, റുഡിയാർഡ് കിപ്ലിംഗ്, സ്റ്റീഫൻ ക്രെയിൻ, ജോർജ് ഓർവെൽ, സെയ്മൂർ എം ഹർഷ് എന്നിങ്ങനെ പ്രശസ്തരായ യുദ്ധലേഖകരുണ്ട്. അവർ വാർ റിപ്പോർട്ടിങ്ങിനെ സർഗാത്മകമായ സാഹിത്യ സബരിയയാക്കി. സൈനികർക്കുള്ള റേഷൻ ഒരു പണിയുമെടുക്കാതെ തിന്നു തീർക്കുന്ന അഭിശബ്ദർ എന്ന വിശേഷണം വിക്ടോറിയൻ കാലത്ത് യുദ്ധലേഖകർക്ക് കിട്ടിയിട്ടുണ്ട്. അക്കാലത്ത് അത് ഏറെക്കുറെ ശരിയായിരുന്നു. 1807 നെപ്പോളിയന്റെ സൈനിക മുന്നേറ്റം റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടിയാണ് ആദ്യത്തെ യുദ്ധലേഖകൻ നിയോഗിക്കപ്പെട്ടത്. ദ ടൈംസിന്റെ ഹെൻറി ക്രാബ് റോബിൻസൺ ആയിരുന്നു അത്. ഒച്ചിഴയും പോലെയുള്ള തപാലിൽ റോബിൻസൺ അയക്കുന്ന വാർത്തകൾ ലണ്ടനിലെത്തുമ്പോൾ വാർത്തയല്ലാതായിട്ടുണ്ടാകും. സെന്റ് ഹെലനയിൽ നെപ്പോളിയൻ അന്തരിച്ച വാർത്ത 1821 ഇംഗ്ലണ്ടിലെത്തിയത് 2 മാസത്തിന് ശേഷമാണ്. മാരത്തണിലെ യുദ്ധവിജയം അഥീനിയൻ കൗൺസിലിനെ അറിയിക്കാൻ 22 മൈൽ തുടർച്ചയായി ഓടി നമ്മൾ ജയിച്ചു എന്ന് മാത്രം പറഞ്ഞ് കുഴഞ്ഞു വീണു മരിച്ച ഗ്രീക്ക് സൈനികന്റെ കാലം കഴിയുന്നതിന് 1844 സാമുവൽ മോഴ്സ് ടെലിഗ്രാഫ് കണ്ടുപിടിക്കുന്നതുവരെ കാക്കേണ്ടി വന്നു. അതോടെ റോയിട്ടറുടെ പ്രാവുകൾ ചിറകുതുക്കി. വിസ്മയകരമായ പുതിയ സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് 1854 ക്രൈമിയൻ യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിന് വില്യം ഹോവാർഡ് റസലിനെ ദ ടൈംസ് റഷ്യയിലേക്ക് അയച്ചത്. പ്രൊഫഷണൽ നഴ്സിംഗ് എന്ന ആശയം ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ മനസ്സിൽ രൂപം കൊണ്ടത് ക്രൈമിയൻ യുദ്ധരംഗത്തു വച്ചായിരുന്നു. ആ യുദ്ധം തന്നെയാണ് ആദ്യത്തെ വാർ കറസ്പോണ്ടന്റിനെ ലോകസമക്ഷം അവതരിപ്പിച്ചത്. റോബിൻസൺ നൽകിയത് യുദ്ധരംഗത്ത് നിന്ന് നേരിട്ടുള്ള റിപ്പോർട്ടുകൾ ആയിരുന്നില്ല. പട്ടാളത്തിന്റെ റേഷൻ തട്ടുന്ന പണിയെടുക്കാത്ത പരാന്ന ഭോജികളായല്ല യുദ്ധലേഖകരെ കാണേണ്ടത്. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ പരാധീനതകൾ ലണ്ടനിൽ അറിഞ്ഞത് റസലിന്റെ റിപ്പോർട്ടുകൾ വഴിയായിരുന്നു. ശരിയായ മുന്നേറ്റത്തിനും ആത്യന്തികമായ വിജയത്തിനും രാജ്യങ്ങളെ സഹായിക്കുന്നത് യുദ്ധലേഖകരാണ്. അവർ പട്ടാളത്തിന്റെ കേട്ടെഴുത്തുകാരല്ല. അഫ്ഗാൻ യുദ്ധകാലത്ത് എംബഡഡ് ജേർണലിസം എന്ന വിശേഷണം കേട്ടെങ്കിലും പൊതുവിൽ പട്ടാളത്തിന്റെ പരിരക്ഷയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നവരാണ് യുദ്ധ ലേഖകർ. സൈനിക സെൻസർഷിപ്പിനെ മറികടക്കുന്നതിനുള്ള തന്ത്രങ്ങൾ അവർക്കറിയാം. 1967 ഇസ്രായേൽ യുദ്ധസജ്ജമായി എന്ന വാർത്ത ടെൽ അവീവിൽ മിലിട്ടറി സെൻസർമാർ തടഞ്ഞപ്പോൾ ലോസ് ഏഞ്ചലസ് ടൈംസിന്റെ ലേഖകൻ റോബർട്ട് സി ടോത്ത് തന്റെ സന്ദേശം ഇപ്രകാരം മാറ്റിയെഴുതി: ഇസ്രായേൽസ് പാർഷ്യൽ മൊബിലൈസേഷൻ വാസ് ഐവറി പ്യുവർ. പാർഷ്യൽ മൊബിലൈസേഷൻ എന്ന വാക്ക് മാത്രമാണ് മിലിട്ടറി സെൻസർമാർ അനുവദിച്ചിരുന്നത്. 99.99% പരിശുദ്ധം എന്നത് അമേരിക്കയിൽ അറിയപ്പെടുന്ന ഐവറി സോപ്പിന്റെ പരസ്യമായിരുന്നു. ഇസ്രായേൽ യുദ്ധത്തിന് പൂർണ്ണ സജ്ജം എന്ന വാർത്ത തയ്യാറാക്കാൻ ലോസ് ആഞ്ചലസ് ടൈംസിലെ വിദേശകാര്യ ഡെസ്കിന് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പ്രസിദ്ധമായ ഷഡ്ദിന യുദ്ധം അടുത്ത ദിവസം തുടങ്ങുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധമായ സ്കൂപ്പുകളിലൊന്നാണ് 2-ാം ലോക മഹായുദ്ധം തുടങ്ങിയെന്ന വാർത്ത. ആ വാർത്തയിലൂടെ ക്ലെയർ ഹോളിങ്ങർത്ത് എന്ന 28-കാരി പ്രശസ്തയായ യുദ്ധ ലേഖികയായി. ലണ്ടനിലെ ഡെയിലി ടെലിഗ്രാഫിൽ ഒരാഴ്ച മുമ്പ് ജോലിയിൽ പ്രവേശിച്ച ക്ലെയർ പോളണ്ടിൽ നിന്ന് ജർമ്മൻ അതിർത്തിയിലേക്ക് അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് യാത്ര ചെയ്തപ്പോഴാണ് ഇരുവശവും കെട്ടിമറച്ച പാതയിലൂടെ ജർമ്മൻ ടാങ്കുകൾ അണിയായി പോളണ്ടിലേക്ക് നീങ്ങുന്ന കാഴ്ച കണ്ടത്. കാറ്റിൽ തെന്നിമാറിയ മറയുടെ വിടവിലൂടെയാണ് വിലക്കപ്പെട്ട കാഴ്ചയുടെ ദർശനമുണ്ടായത്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞുവന്ന തിരിച്ചറിവ് ജോലിയിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലാത്ത ആ യുവതിക്കുണ്ടായി. 2017 105-ാമത്തെ വയസ്സിൽ അന്തരിക്കുന്നതുവരെ ക്ലെയർ നിരവധി യുദ്ധങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്വിറ്റർ ജേർണലിസത്തിന്റെ കാലത്ത് സുരക്ഷിതമായ ഇടങ്ങളിലിരുന്ന് യുദ്ധം റിപ്പോർട്ട് ചെയ്യാം. അമേരിക്കയുടെ അഫ്ഗാൻ ആക്രമണകാലത്ത് കാണ്ഡഹാറിൽ ബോംബിംഗ് നടന്ന സ്ഥലത്ത് നിന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ടർ ജെറാൾഡോ റിവേര ദൃക്സാക്ഷി വിവരണം നടത്തി. റിപ്പോർട്ട് സെൻസേഷനായി. പക്ഷേ കാണ്ഡഹാറിൽ ബോംബാക്രമണം നടക്കുമ്പോൾ റിവേര വളരെ ദൂരെ തോറബോറയിലായിരുന്നുവെന്ന് ബാൾട്ടിമൂർ സൺ കണ്ടുപിടിച്ചു. ചെറിയൊരു കൺഫ്യൂഷൻ അത്രമാത്രം. അതായിരുന്നു റിവേരയുടെ വിശദീകരണം. കൺഫ്യൂഷൻ ഇല്ലാതെ യുദ്ധരംഗത്ത് പ്രവർത്തിക്കുന്ന സാഹസികരുണ്ട്. 1991 ഇറാഖ് യുദ്ധത്തിന് തിരികൊളുത്തിക്കൊണ്ട് ബാഗ്ദാദിൽ അമേരിക്കൻ വിമാനങ്ങൾ ബോംബ് വർഷിച്ച രാത്രിയിൽ CNN റിപ്പോർട്ടർ പീറ്റർ ആർനെറ്റും ക്യാമറാമാൻ ബെർണാർഡ് ഷായും അവിടെയുണ്ടായിരുന്നു. അവർ മാത്രമാണ് അവിടെയുണ്ടായിരുന്നത്. പൂരം വെടിക്കെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ലാഘവത്തോടെയും തിമിർപ്പോടെയും അവർ യുദ്ധദൃശ്യങ്ങളും വിവരണങ്ങളും ലോകത്തിന്റെ സ്വീകരണ മുറികളിലെത്തിച്ചു. ദൃശ്യം മാത്രമല്ല പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും ആർനെറ്റിന്റെ വിവരണത്തിന് വിശ്വാസ്യത നൽകി. 16 മണിക്കൂർ തുടർച്ചയായി ആർനെറ്റും ഷായും അപകടമധ്യേ നിലയുറപ്പിച്ചു. ജോൺ എഫ് കെന്നഡിയുടെ ശവസംസ്കാരമാണ് ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ തത്സമയ സംപ്രേഷണം. തത്സമയം സംപ്രേഷണം ചെയ്യപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ബാഗ്ദാദിലേത്. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് നിരക്കാത്ത വാർത്തകൾ വന്നു തുടങ്ങിയപ്പോൾ ആർനെറ്റ് വൈറ്റ് ഹൌസിന് അനഭിമതനായി. യുദ്ധമധ്യേ തിരിച്ചു വിളിക്കപ്പെട്ടു. അസോസിയേറ്റഡ് പ്രസ്സിനു വേണ്ടി തയ്യാറാക്കിയ വിയറ്റ്നാം വാർത്തകൾ അദ്ദേഹത്തിന് പുലിറ്റ്സർ പുരസ്കാരം നേടിക്കൊടുത്തു. സദ്ദാം ഹുസൈൻ, ഒസാമ ബിൻ ലാദൻ എന്നിവരുമായി സംഘർഷകാലത്ത് ആർനെറ്റ് നടത്തിയ അഭിമുഖങ്ങളും പ്രശസ്തമായി. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാൻ അവസരം കിട്ടിയ യുദ്ധമായിരുന്നു വിയറ്റ്നാമിലേത്. അതുകൊണ്ടാണ് വിയറ്റ്നാം വാർത്തകളുടെ പേരിൽ ആർനെറ്റിനും ചിത്രത്തിന്റെ പേരിൽ നിക് ഉട്ടിനും പുലിറ്റ്സർ പുരസ്കാരങ്ങൾ ലഭിച്ചത്. നഗ്നതയുടെ പേരിൽ മാത്രമാണ് സൈഗോൺ ബാലികയുടെ ചിത്രം അയക്കാൻ നിക് ഉട്ടിന് തടസ്സമുണ്ടായത്. അസോസിയേറ്റഡ് പ്രസിന്റെ മാനദണ്ഡമനുസരിച്ചുള്ള തടസ്സമായിരുന്നു അത്. വാൾട്ടർ ക്രോങ്കൈറ്റ് എന്ന പ്രസിദ്ധനായ അമേരിക്കൻ ടെലിവിഷൻ അവതാരകന് വിയറ്റ്നാമിൽ നിർബാധം പര്യടനം നടത്തുന്നതിനും യുദ്ധത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നതിനും തടസ്സമുണ്ടായില്ല. മാധ്യമ പ്രവർത്തകരാണ് വിയറ്റ്നാമിൽ അമേരിക്കയെ പരാജയപ്പെടുത്തിയത്. ക്രോങ്കൈറ്റ് കൈവിട്ടാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് പ്രസിഡന്റ് ജോൺസൺ പറഞ്ഞത്. സംഘർഷ മേഖലയിൽ മാധ്യമപ്രവർത്തകരുടെ സുരക്ഷിതത്വം ആദ്യകാലം മുതലേയുള്ള ഉത്കണ്ഠയാണ്. 1927 ലീഗ് ഓഫ് നേഷൻസ് ജനീവയിൽ തുടക്കമിട്ട ആലോചനകളുടെ തുടർച്ചയായി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ജനീവയിൽ ഒപ്പുവച്ച 4 ഉടമ്പടികൾ യുദ്ധ ലേഖകരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയുള്ളതാണ്. പക്ഷേ യുദ്ധ മേഖലയിൽ അവയെല്ലാം പാലിക്കപ്പെടണമെന്നില്ല. യാദൃശ്ചികമായും അല്ലാതെയും അപകടം സംഭവിക്കാം. യുദ്ധ തടവുകാരായി പിടിക്കപ്പെടാം. വിയറ്റ്നാമിൽ അസോസിയേറ്റഡ് പ്രസിന്റെ സംഘത്തിലുണ്ടായിരുന്ന സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ പകരക്കാരനായി എത്തിയ ആളാണ് നിക് ഉട്ട്. യുക്രൈനിൽ പുതിയ ഒരു കൂട്ടം യുദ്ധ റിപ്പോർട്ടർമാരെ നാം കണ്ടു. ബങ്കറുകളിലും ഷെൽട്ടറുകളിലും കുടുങ്ങിപ്പോയ മലയാളി വിദ്യാർത്ഥികളാണവർ. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് അനുനിമിഷം ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അവർ ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ടെക്നോളജിയുടെ മഹത്തായ വിജയത്തിന്റെ നിമിഷം കൂടിയായി. 1-ാം ലോക മഹായുദ്ധം അവസാനിച്ചുവെന്നറിയാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും 1 ആഴ്ച കൂടി യുദ്ധം തുടർന്നതായി കേട്ടിട്ടുണ്ട്. ഇന്ന് എല്ലാവരും തൽക്ഷണം അറിയുന്നു. യുദ്ധ ലേഖകർക്കും യുദ്ധ വാർത്തകൾ എത്തിക്കുന്ന മാധ്യമങ്ങൾക്കും നന്ദി. വാർത്ത മാത്രമല്ല, വ്യാജ വാർത്തയും യുദ്ധരംഗത്ത് നിന്നുണ്ടാകും. കുരുക്ഷേത്രത്തിൽ അശ്വത്ഥാമാവ് എന്ന ആന കൊല്ലപ്പെട്ടപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അക്കാര്യം അവതരിപ്പിച്ച് യുദ്ധത്തിന്റെ ഗതി മാറ്റിയ കഥ പ്രസിദ്ധമാണ്. വ്യാജ വാർത്ത യുദ്ധത്തെ മാത്രമല്ല രാജ്യത്തെയും ബാധിക്കും. യുദ്ധമേഖലയിൽ സംഭവങ്ങളുടെ കുഞ്ചരാവിഷ്കാരം ഇന്നും നിർബാധം നടക്കുന്നു. യുദ്ധത്തിൽ ആദ്യം വീഴുന്നത് സത്യമാണെന്ന് ഇസ്കിലസ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. സത്യം എന്തെന്ന ചോദ്യം യുദ്ധവാർത്തകളിൽ എപ്പോഴുമുണ്ട്. സത്യമെന്താണെന്ന റിപ്പോർട്ടറുടെ ചോദ്യത്തിന് ഇറാഖിൽ അമേരിക്കൻ ജനറൽ വില്യം ഷെർമാൻ നൽകിയ ഉത്തരം പ്രസിദ്ധമായി. ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ ലോകം അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അറിയിക്കാൻ ആഗ്രഹിക്കാത്തത് അറിയിക്കുന്നവരെ കാത്തിരിക്കുന്നത് മരണമാണ്. സംഘർഷങ്ങളിലെ മാധ്യമ രക്തസാക്ഷികളുടെ ആഗോള നിരയിൽ ഇന്ത്യ സമകാലികമായി ചേർത്ത പേരാണ് ഡാനിഷ് സിദ്ദിഖി. റോയിട്ടേഴ്സിനു വേണ്ടി ഫോട്ടോ ജേർണലിസ്റ്റായി പ്രവർത്തിച്ചിരുന്ന സിദ്ദിഖിയുടെ അന്ത്യം 2021 അഫ്ഗാനിസ്ഥാനിലായിരുന്നു.